السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له وما يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷർ എന്ന അധ്യായത്തിലെ ഒരായത്തും അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവും നൽകാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരായത്ത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, റമദാനിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ആയത്തും അതിൻ്റെ വിശദീകരണവും പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ചും റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരു തീരുമാനമെടുക്കുന്നതിനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും നമുക്കത് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ആയത്തും അതിൻ്റെ ഷറഹും ഒന്ന് വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഷറഹുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഹഷറിലെ 18, 19, 20 അതിൻ്റെ ആയത്തിൻ്റെ തഫ്സീറുകൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയത്ത് വലാ തക്കൂനു കല്ലദീന നസുല്ലാ ഫൻസാഹും അംഫുസഹും ഉലായികഹുമുൽ ഫാസിഖൂൻ. ഈ ആയത്താണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ചില തഫ്സീറുകളിൽ വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. അപ്പൊ ആരാണ് ഇവിടെ അള്ളാഹുവിനെ മറന്നവർ? ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. രണ്ടാമത് പറഞ്ഞത് ഫൻസാഹും അംഫുസഹും, അങ്ങനെ അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. ഇവിടെ അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിന്റെ ഷറഹ് എന്താണ്? അതിന്റെ വിശദീകരണം എന്താണ്? ഇനി ആയത്തിന്റെ പ്രധാനപ്പെട്ട ചില ഷറഹകൾ. ഒന്ന്, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ എത്തിപ്പെടുന്ന പ്രത്യേകമായൊരവസ്ഥ. പ്രത്യേകമായൊരവസ്ഥ എന്ന് പറയാനുള്ള കാരണം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. അള്ളാഹുവിനെ മറന്നുപോകുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ചില രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് അതിന് ഫസ്റ്റ് സ്റ്റേജാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ചില ഘട്ടങ്ങൾ എന്നൊക്കെ അതിനെ കുറിച്ച് പറയാം. ആ ഘട്ടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഘട്ടം, അള്ളാഹുവിനെ മറന്നുപോകുക എന്നുള്ള ഘട്ടം, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടാവും, അതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടാവും, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് അതായത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഇതിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കണം. കാരണം അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. അങ്ങനെ നിങ്ങൾ ആയിത്തീർന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയാണ് അടുത്തത് പറയുന്നത്. എന്ത്? അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിച്ചു കളയും. അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീർ ഫതഹുൽ ഖദീർ, അതിന് ഈ ആയത്തെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ തക്കൂനു കല്ലദീന നസുല്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഐ, അതായത് തറക്കു അംറഹു, അള്ളാഹുവിന്റെ കൽപ്പന ഉപേക്ഷിച്ചവരെ പോലെ. ഒന്ന്, അള്ളാഹുവിനെ മറന്നവരെ പോലെ ആയിത്തീരരുത് എന്ന് പറഞ്ഞാൽ ഒന്ന്, അതിന്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ചില കൽപ്പനകളുണ്ട്, ആ കൽപ്പന ഉപേക്ഷിച്ചവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. രണ്ട്, അദ്ദേഹം പറഞ്ഞു, ഔ മാ ഖദറുഹു ഹഖ ഖദരിഹി, അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന്റെ മുറപ്രകാരം കൊടുക്കേണ്ട ആ ബഹുമാനം അവർ കൊടുത്തില്ല, അള്ളാഹുവിനെ വേണ്ട പ്രകാരം അവർ മനസ്സിലാക്കി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ അതാണ്,
മൂന്നാമത്തെ പറഞ്ഞു അവലം യഖാഫു, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ അവർ ഭയപ്പെട്ടില്ല, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഔ ജമീഉ ദാലിക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നർത്ഥങ്ങളും ഇതിന്റെ പരിധിയിൽ പെടും. അപ്പൊ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരുടെ ചില സിഫാത്തുകൾ, അവരുടെ ചില പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഷൗക്കാനിയുടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫൻസാഹും അംഫുസഹും എന്നുള്ളതിന്റെ തഫ്സീറായിട്ട് ഷൗക്കാനി വിശദീകരിക്കുന്നത്, അതായത് അവർ അള്ളാഹുവിനെ മറന്നു. അള്ളാഹുവിനെ മറന്നതിന്റെ ശിക്ഷ അള്ളാഹുവർക്ക് കൊടുത്ത എന്താണ്? അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളയുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലം യസ്തഗിലു ബിൽ അമാലില്ലത്തി തുൻജീഹും മിനൽ അദാബ്, ഒന്ന്, നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന അമലുകൾ അവർ ചെയ്തില്ല, അതിലവർ വ്യാപൃതരായില്ല. ഒന്നാമത്തത് ഈ അടയാളം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് അള്ളാഹുവിനെ നമ്മൾ മറന്നിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അത് ഏതെങ്കിലും മുനാഫിക്കുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല. അവരെത്തിപ്പെട്ട ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത്. ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിനെ പറഞ്ഞത് അള്ളാഹു അവരെ തന്നെ അവരെ മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അമലുകളിൽ അവർ വ്യാപൃതരായില്ല. ഈ അടയാളം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക, ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വലം യക്കുഫു അനിൽ മഅസി അല്ലതീ തൂഖീകും ഫീ, നരകത്തിൽ അവരെ വീഴ്ത്തിക്കളയുന്ന തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, ആ പാപങ്ങളിൽ നിന്ന് അവർ മാറി നിന്നില്ല. ആര് വിശദീകരിക്കാണ്? ഷൗക്കാനി വിശദീകരിക്കാണ്. അപ്പൊ രണ്ട് വിശദീകരണങ്ങൾ ആര് പറഞ്ഞു? ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പൊ ഒന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം, അമലുകൾ ചെയ്യണം, നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. രണ്ടാമത് അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ എന്താകും, നരകത്തിലേക്ക് എത്തിച്ചേരും. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു അവസ്ഥയാണ് എന്ത്? ഫൻസാഹും അംഫുസഹും, അവരെ തന്നെ അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു. അവർ അള്ളാഹിനെ മറന്നു, അള്ളാഹുവിനെ മറന്നു, അതിന്റെ ശിക്ഷ എന്താണ്? അവരുടെ കാര്യങ്ങളെ അള്ളാഹ് മറപ്പിച്ചു. അതായത് നാളെ എല്ലാവരും മരിക്കും, ആ മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും പരലോകത്തെത്തും. ആ പരലോകത്ത് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനു വേണ്ട അമലുകൾ ചെയ്യണം, ആ അമലുകളെ അള്ളാഹ് മറപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മറപ്പിച്ചു കളഞ്ഞ ഒരു ടീമാണ് ആര്? കപട വിശ്വാസികൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തണം, കാരണം റമദാനിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇബിൻ ഖസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിന് വിശദീകരണം കൊടുത്തത് എന്തറിയോ? അദ്ദേഹം പറയണ് ലാ തൻസൗ ദിക്ർ അല്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ഇപ്പൊ എന്തൊരു ദിക്റിന്റെ ഭാഗമാണ്, ഇവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇവിടെ അള്ളാഹ് റസൂലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണോ, ഓർമ്മ വേണോ, അത് നിങ്ങൾ മറക്കരുത്. ഫയുൻസിയക്കും അമല ലി മസാലിഹി അംഫുസിക്കും, അത് നിങ്ങൾ മറന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യുന്നതിന് അള്ളാഹ് മറപ്പിക്കും. അള്ളാഹുവിന്റെ ദിക്ർ നിങ്ങൾ മറന്നാൽ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യുന്നതിന് അള്ളാഹ് നിങ്ങൾ മറപ്പിക്കും. അല്ലത്തി തൻഫഅക്കും ഫീ മാഅദിക്കും, ആ അമലുകളാണ് പരലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക, അത്തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ അള്ളാഹ് നിങ്ങളെ മറപ്പിക്കും. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യണം, ആ അമലുകളെ മറപ്പിച്ചു കളയുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ പരിശോധിക്കും, ഇത്തരം ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അത് അള്ളാഹുവിനെ മറന്നവരുടെ അവസ്ഥയാണ്. ഇബ്നു നസീർ വിശദീകരിക്കണം, പരലോകത്ത് അവർക്ക് ഉപകാരം കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിനെ മറപ്പിച്ചു കളയുക. അതിന് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആളുകൾ എത്രത്തോളം ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിപ്പെട്ട ആളുകൾ വരെയുണ്ട്. നമ്മൾ ചില രോഗങ്ങളെ കുറിച്ച് പറയും, ലാസ്റ്റ് സ്റ്റേജിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ആ ഒരു നിർണായകമായ അപകടകരമായ അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ട ആളുകളുണ്ട്. ആ പരലോകത്തേക്ക് വേണ്ട അമലുകൾ ചെയ്യാൻ അള്ളാഹു മറപ്പിക്കുക, എന്താ ചെയ്യുക? അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ ചെയ്യുക? എന്നിട്ട് ഇബ്നു നസീർ വിശദീകരിക്കുകയാണ് ഫൈനൽ ജസാ മിൻ ജിൻസിൽ അമൽ, അള്ളാഹ് പ്രതിഫലം കൊടുക്കുക ചെയ്തത് എന്താന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമാണ് കൊടുക്കുക, ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലം. അപ്പൊ അള്ളാഹ് അവരെ മറന്നു, അപ്പോ അവർക്ക് വേണ്ടിയിട്ട് അമലുകൾ ചെയ്യുന്നതിന് അള്ളാഹ് മറപ്പിച്ചു. ഇവിടെ ഫൻസാഹും അംഫുസഹും, മറക്കാൻ നല്ലതിന്റെ അർത്ഥം അള്ളാഹ് അവരെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ്, ശ്രദ്ധിക്കണം, അതൊരു പോയിന്റ് ആണ്. അവര് മറന്നു എന്നല്ല, മനസ്സിലുണ്ടോ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മറന്നു എന്നല്ല, അള്ളാഹ് അവരെ മറപ്പിച്ചു. അതൊരു അദാബാണ്, അള്ളാഹുവിന്റെ ഇഖാബാണ്. അള്ളാഹുവിനെ അവര് മറന്നു, അപ്പൊ അതിന്റെ ശിക്ഷയായിട്ട് കൊടുക്കുന്നതാണ് എന്ത്? അള്ളാഹ് അവരെ മറപ്പിച്ചു. എന്ത് മറപ്പിച്ചു? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ മറപ്പിച്ചു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനെ അള്ളാഹ് അവർക്ക് മറപ്പിക്കാണ് ചെയ്യുന്നത്. ആര് പറയണേ? ഇബ്നു കസീർ പറയണേ. എന്നിട്ട് പറയണേ വലിയ ഹദാ കാല, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? ഉലായിക്കഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു ആര്? ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിനെ മറന്നൊരവസ്ഥ അവരുടെ ജീവിതത്തിൽ വരിക. കബറിലുള്ള ജീവിതം അല്ലെങ്കിൽ നാളെ പരലോകത്തുള്ള ജീവിതം അതിനു വേണ്ടിയിട്ട് ഒരമലും ചെയ്യാതിരിക്കാൻ അതിന് അവർക്ക് സാധിക്കാതെ വരിക. അതെല്ലാം മറപ്പിക്കുക. ആ ഒരവസ്ഥ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം മുനാഫിക്കൂലെ 9-ാമത്തെ ആയത്ത് എടുത്തിരിക്കുന്നുണ്ട്. യായു ഹലദീനാമനു അല്ലയ സത്യവിശ്വാസികളെ, എല്ലാ തുലഹിക്കും അമ്പാലുക്കും വലാവുലാതുക്കും എന്ന് ദിക്കറില്ല. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്കറില്ലെന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയരുത്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കി കളയരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ തന്നെയാണ് ആര്? ഖാസിരീങ്ങൾ, നഷ്ടക്കാരുകൾ. അവരാണ് നഷ്ടക്കാർ എന്നുള്ള ആയത്തുകൂടി ആരും എടുത്തുതിരിക്കുന്നുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുതിരിക്കുന്നുണ്ട്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലാത്ത കൂനു കല്ലദീന നസുല്ലാഹ അൻസാഹും അൻഫുസഹും എന്നുള്ളതിന്റെ ഷർഹായിട്ട് തബരി പറയണേ, അല്ല നിർബന്ധമാക്കിയിട്ടുള്ള വാജിബായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല നിർബന്ധമാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിർവഹിക്കാത്ത ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളതാണ്. എന്നിട്ട് അൻസാഹും അംഫുസഹും എന്നുള്ളതിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നത്, അവരെ തന്നെ അല്ല മറപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, അതായത് ഫൻസാഹും അല്ലാഹു, അല്ലാഹു അവരെ മറപ്പിച്ചു കളഞ്ഞു. ഖുദൂദ അംഫുസിഹിം മിനൽ ഖൈറാത്തി, ഖൈറാത്തുകൾ ചെയ്തുകൊണ്ട് അവർക്ക് രണ്ട് ലോകത്തും ഭാഗ്യം നേടമായിരുന്നു. ആ ഭാഗ്യങ്ങളെ, ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്തും ഈ ദുനിയാവിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെ അല്ല മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എന്റെ അർത്ഥം. ആര് പറയണത്? തബീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീർ. ആ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണെന്നുള്ളതാണ്. എന്ത്? സ്വന്തത്തെ മറന്നു കളയുക. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു ഒരാളെ മറപ്പിച്ചു കളയുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ആര് പറയുന്നത്? ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാചകം എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത്, ഒരാൾ തന്റെ നഫ്സിനെ അവഗണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാതെ അയാളുടെ ശരീരത്തെ പാഴാക്കി കളയുകയും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഉഖൂബത്ത് ഏതൊരു ഉഖൂബത്താണുള്ളത് എന്നുള്ളത് ഈ ആയത്തിന്റെ തഫ്സീരിൽ ആര് ചോദിക്കുന്നുണ്ട്? ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീരിൽ ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഖുർത്തുബി പറയാണ് വലാ തക്കൂനു കല്ലദീന നസുല്ല എന്നുള്ളതിന്റെ തഫ്സീറായിട്ട് അദ്ദേഹം പറഞ്ഞത്, തറക്കൂ അതായത് അവർ ഒഴിവാക്കി അംറഹു അല്ലാഹുവിന്റെ കൽപ്പന. അപ്പൊ എന്ത് ചെയ്തു? അല്ലാഹു അവരെ മറപ്പിച്ചു. എന്ത് മറപ്പിച്ചു? അൻ യഅലമുല ഖൈറ, അവരുടെ നഫ്സുകൾക്ക് വേണ്ടി ഖൈർ ചെയ്യാൻ, അവർക്ക് വേണ്ടി തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് അല്ലാഹു മറപ്പിച്ചു. അവർ അല്ലാഹനെ മറന്നു, അതായത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അവർ ഒഴിവാക്കി. അപ്പൊ എന്ത് ചെയ്തു? അല്ലാഹു അവരെ മറപ്പിച്ചു. എന്താണ് മറപ്പിച്ചത്? അതാണ് പോയിന്റ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ മറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് സുഫിയാൻ റളി റഹ്മത്തുള്ളാഹി ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, അതായത് നസു ഹഖ് അല്ലാഹി, അല്ലാഹുവിനോടുള്ള ഹക്കുകൾ അവർ മറന്നു. ഫൻസാഹും ഹഖ് അൻഫുസിഹിം, അപ്പൊ അവരോട് അവർക്കുള്ള ഹക്കുകൾ അല്ലാഹ് മറപ്പിച്ചു കളഞ്ഞു. നമ്മൾ ചെയ്യേണ്ട കുറെ ഹക്കുകൾ ഉണ്ടല്ലോ, ആ ഹക്കുകൾ എന്ത് ചെയ്തു? അല്ലാഹ് മറപ്പിച്ചു കളഞ്ഞു. അതൊരു അദാബാണ്, അവിടെ മനസ്സിലാക്കേണ്ട, നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് അദാബാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. എന്ത്? അല്ലാഹുവിനെ നമ്മൾ മറന്നു കളഞ്ഞത് കൊണ്ടുള്ളതാണ്. അത് പല ആളുകൾക്ക് പല സ്റ്റേജിലായിരിക്കും. നമ്മൾ ആലോചിക്കുക, ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ രാവിലെ അധികാരികളുണ്ട്, വൈകുന്നേരം അധികാരികളുണ്ട്. ആ അധികാരികൾ ഒരാളും ചെല്ലാതിരിക്കുക. ആ അധികാരികൾ ഒരാളുടെ ജീവിതത്തിൽ ഇല്ല, അത് അയാൾക്ക് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ഫൻസാഹും അംഫുസഹും, ഇത് പല ഘട്ടത്തില് തീരല്ലാത്ത ആളുകളുണ്ടാവും, കുറച്ചൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതിന് ചില ആളുകൾക്ക് തോന്നുന്നില്ല. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഫൻസാഹും അംഫുസഹും, നാളെ പരലോകത്ത് അവക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെ ചെയ്യുന്നതിന് അല്ല മറപ്പിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥ ഉണ്ട്. അപ്പൊ ദിക്കറില്ലാത്ത ഒരാൾ ആലോചിക്കേണ്ടത്, രാവിലെ ദിക്കറില്ല, വൈകുന്നേരം ദിക്കറില്ല, നിസ്കാരത്തിന് ശേഷമുള്ളതില്ല, അതല്ലാത്ത അധികാരികളില്ല, വേറെ ജീവിതത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളിൽ ചെല്ലുണ്ട്. അതൊന്നും ഒരാളുടെ ജീവിതത്തിലില്ലെങ്കിൽ അയാൾ ഈ ആയത്തിനെ കുറിച്ച് ആലോചിക്കുക. അല്ലാഹു വലാ തക്കൂനു കല്ലദീന നസുല്ല, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. അങ്ങനെ കുറെ ആളുകൾ അന്നാനെ മറന്നു, ഫൻസാഹും അംഫുസഹും, അല്ലാഹു അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ ദിക്കറുകൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാൾ ആലോചിക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിൽ, ഈ ആയത്തിൽ പറഞ്ഞ ഒരു അവസ്ഥ, ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകൾക്കുള്ള ഒരു അദാബായിട്ടാണ് അള്ളത് ഈ ആയത്തിൽ ഇത് പഠിപ്പിക്കുന്നത്. അത് അവരെ മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്, അവരാണ് മറപ്പിച്ചിരിക്കണം. അല്ല, ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം, 5 നേരം നിസ്കരിക്കണം. ചില ആളുകളുടെ ജീവിതത്തിൽ നിസ്കാരമല്ല, നിസ്കാരം തന്നെയല്ല. ഇനി നിസ്കരിക്കുന്ന ആളുകളോ അതിൽ ഖുശൂഇല്ല. അതേപോലെ തന്നെ ജമാഅത്ത് നിസ്കാരം, അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നിസ്കാരത്തിന് ചില ആള് ജമാ നിസ്കാരത്തിന് ചില ആളുകൾ പോകുന്നില്ല. ഇപ്പൊ നല്ല തണുപ്പാണ് പ്രത്യേകിച്ചും നമ്മുടെ അവിടെയൊക്കെ. അപ്പൊ സുബീക്ക് പോലും ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകള്, അസറിന് കടന്നുറങ്ങുന്ന ആളുകള്, ഇവരുടെ ജീവിതത്തിൽ ഈ അവസ്ഥ ഉണ്ടോ? അൻസാഹുസകം തൊട്ടടുത്ത് പള്ളിയുണ്ട്, രണ്ടോ മൂന്നോ മിനിറ്റ് നടന്നാലും പള്ളിയാണ്, അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്, അവിടെ ഇമാമുണ്ട്, അവിടെ മുഅദ്ദീൻ ഉണ്ട്, പക്ഷെ പള്ളിയിലേക്ക് ജമാഅത്തിന് ഉറപ്പെടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും, നമുക്ക് തിരുത്താൻ, ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് തിരുത്താൻ പറ്റും. ഇനി റമദാനാണ് വരുന്നത്, അതിനുള്ള അവസരങ്ങളാണ്. അവിടെ നിസ്കാരമില്ല, പിന്നെ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല. അൻസാഹും അംഫുസഹും, നന്മകൾ ചെയ്യാൻ അള്ളാഹ് അവരെ മറപ്പിച്ച് കളയാം. അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു അവസരം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളും, ഇപ്പൊ ഇത്തരത്തിലുള്ളൊരു എൽമിന്റെ സദസ് എന്നുള്ളത്, ഇവിടെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയതിനുണ്ട്, വേറെ ഈ നാട്ടിലെ ഈ ഖത്തറിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നത്, എന്തെല്ലാം പ്രോഗ്രാമുകൾ, ഇന്ന് നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ക്ലബിന്റെ പരിപാടികൾ, നാട്ടിൽ നടക്കുന്ന മഹലിന്റെ പരിപാടികൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അള്ളാന്റെ ദീനാണ്, ഇവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, ഈ സദസ്സിനെ മലക്കുകൾ വലയം ചെയ്തിട്ടുണ്ട്, ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മലക്കുകളടക്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരാമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരുപാട് ഫലായികളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അറിവ് തേടിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കൂടിയത്. പക്ഷെ ഇങ്ങനെ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് ഉലമാക്കളുടെ ദർസുകൾ കേൾക്കാൻ സാധിക്കും, ഖത്തറിലെ പണ്ഡിതന്മാരുടെ ആലോചനത്തിലെ പണ്ഡിതന്മാരുടെ ദർസുകൾ നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരാൾ പങ്കെടുക്കണില്ല. അവരുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ഈ ആയത്ത് പറഞ്ഞ ആയത്തിന്റെ ഷറഹും വിശദീകരണം അവന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. തൊട്ടടുത്ത് നടക്കുന്ന ദർസിന് പോലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ക്ലാസ്സുകൾക്ക് പോലും, ഖുർആൻ പഠനം പഠിക്കുന്നതിന് വേണ്ടി പോലും ഒരാൾക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ എന്താ, അവർക്ക് നാളെ പരലോകത്ത് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ അള്ള അവരെ മറപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണോ? നമ്മൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള ദർസുകൾ നടക്കുന്നു, ഖുറാൻ പഠനങ്ങൾ നടക്കുന്നു, ഹദീസുകൾ പഠിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള മജ്ലിസുകൾ ഉണ്ടാകുന്നു, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, പക്ഷെ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ആയത്തിന്റെ ഭാഗമാണോ അത്? ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും, എല്ലാ അവസ്ഥകളും, ഇപ്പൊ റമദാനാണ് വരുന്നത്, നേരത്തെ പറഞ്ഞു, റമദാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുഅ്മിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും, ആഹ്ലാദം ഉണ്ടാവും. അവിടെ നമ്മുടെ മനസ്സിന് വിഷമമാണ് അനുഭവപ്പെടുന്നത്, അവിടെ ഒരു തരം പ്രയാസമാണ് അനുഭവപ്പെടുന്നത്, സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം, പിശാചുകൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസം, ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങളുള്ള നമ്മൾ മാനസികമായിട്ടൊരു തീരുമാനമെടുത്ത് സന്തോഷത്തോടു കൂടി നിൽക്കേണ്ട ഒരു ടൈമാണിത്. അവിടെ ചില ആളുകൾക്ക് പ്രയാസം, ചില ആളുകൾക്ക് ബുദ്ധിമുട്ട്. ഈ നന്മകളെ അലോചിക്കും, നാളെ പരലോകത്തിലേക്ക് വേണ്ട, അല്ലെങ്കിൽ അവന്റെ ഖബറിലെ ജീവിതത്തിന് വേണ്ട അമലുകൾ ചെയ്യുന്നതിന് അള്ള മറപ്പിക്കുക. ഇത് ഏത് കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചോ, അത് ഹജ്ജിന്റെ കാര്യമാകട്ടെ, ഉംറന്റെ കാര്യമാകട്ടെ, സക്കാത്തിന്റെ കാര്യമാകട്ടെ, നോമ്പിന്റെ കാര്യമാകട്ടെ, അതല്ലാത്ത വിഷയങ്ങളാകട്ടെ, സ്വതക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഇതിലൊന്നും നമുക്ക് ഭാഗവാക്കാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഈ ആയത്തിന്റെ അർത്ഥത്തെ, ഷറഹിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്തു നോക്കുക. കാരണം അത് മുനാഫിക്കുകൾക്ക് ബാധകമായിട്ടുള്ള മാത്രം കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ആയത്തല്ലല്ലോ. കാരണം ഈ ആയത്തിൽ പറഞ്ഞെന്താ, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിന്, നമ്മൾ ആ ആയത്തിന് മുമ്പ് ഒരിക്കലും വിശദീകരിച്ചിട്ടുണ്ട്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വൽ തന്നൂർ നഫ്സുമാ ഖദ്ദമത്തിൽ ഗദി, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം, നാളെ ഖബറിലുള്ള ജീവിതത്തിന് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഖബീറാണ്, സൂക്ഷ്മമായിട്ട് അറിവുള്ളവനാണ്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്, വലാ തക്കൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആയിത്തീരരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, നിങ്ങളുടെ ഖബറിലുള്ള പരലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഖൈറാണോ പിന്നെ ഷർറാണോ സമ്പാദിച്ചിട്ടുള്ളത്, ഖൈറുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കണം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാൽ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നുണ്ട്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്, വലാ തക്കൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ മറന്നു, ഫാൻസാഹും അംഫുസഹും, അങ്ങനെ അവരുടെ കാര്യം തന്നെ അള്ളാഹു എന്ത് ചെയ്തു, അവരെ മറപ്പിച്ചു കളഞ്ഞു, അവരെ വിസ്മരിപ്പിച്ചു കളഞ്ഞു, അവർക്ക് ഓർമ്മയില്ലാതായി, ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ തന്നെ അവർക്കില്ലാതായി, ആ ഓർമ്മയെ അള്ളാഹ് എടുത്തു കളഞ്ഞു. ഇതിന്റെ ഓരോ വശങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ദീർഘമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. ഇബ്നു ജൗസി റഹിമഹുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല്, അൻസാഹും ഹുദൂദ അൻഫുസിഹിം ഫലം യഅമലു ബിത്തഅ. അദ്ദേഹം പറഞ്ഞ പിന്നെ ഒരു വിശദീകരണം അതാണ്, ഫലം യഅമലു ബിത്തഅ, അവർ പുണ്യകർമ്മങ്ങൾ ചെയ്തില്ല. വലം യുഖദ്ദിമു ഖൈറ, അവർ അവരുടെ കബറിലുള്ള ജീവിതത്തിന് വേണ്ടി നേരത്തെ അമലുകൾ ചെയ്ത് വെച്ചില്ല. അവർ സൽക്കർമ്മങ്ങൾ ചെയ്തില്ല, അവരുടെ കബറിലുള്ള ജീവിതത്തിന് വേണ്ടി നേരത്തെ അമലുകൾ ചെയ്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇബിൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് പറയണം. അപ്പൊ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ, ഇവിടെ വേറെ ചില ആളുകൾക്ക് സംശയം തോന്നും, എങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ദുനിയാവിൽ ചില നിയമത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ദുനിയാവിൽ നല്ല ജോലി ഉണ്ടല്ലോ, നല്ല ശമ്പളം ഉണ്ടല്ലോ, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, അപ്പൊ അതെങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ മറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ പറയുക, ഇത് ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രം പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, അപ്പൊ നമുക്ക് ദുനിയാവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് അത് കാഫിറിനും കിട്ടും, അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയാം. അത് നമ്മൾ നല്ല ആളുകളായതുകൊണ്ട് അല്ല നമുക്ക് തരുന്ന അനുഗ്രഹമല്ല. നമ്മൾ ഇത്തരത്തിലുള്ള ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാരുടെ സംശയം അതാണ്, എനിക്ക് ദുനിയാവിൽ എല്ലാ നിയമത്തുകളും കിട്ടുന്നുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഉഖബത ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ പറഞ്ഞു, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്കിൽ ആ ഹദീസ്, ആ സംശയത്തിനുള്ള ഒരു പരിഹാരം ഹദീസിലുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ട് പറയണം, ഇദാ റായിത അല്ലാഹ അസ്സ വജല്ല, ഇനി അള്ളാഹുവിനെ കാണുന്നു എങ്ങനെ, യുഅതി അൽ അബ്ദവിന ദുനിയാലാമ ആസീഹിമാ യുഹിബു, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അയാൾക്ക് ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ്. ഒരാൾ നിരന്തരമായിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരം കൃത്യമായിട്ടില്ല, ജമാഅത്ത് നിസ്കാരങ്ങളില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറല്ല, പിന്നെ സദഖകളില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരാളുടെ ജീവിതത്തില്ല. അയാൾ നിരന്തരമായിട്ട് എന്നാൽ എല്ലാ വേണ്ടാത്തരങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, വേറെ ഹറാമുകളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നു, അതോടൊപ്പം ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് അല്ല ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഫൈനമാഹു ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ അൻആമിലെ 44-ാമത്തെ ആയത്ത് ഓതി. അന്നാമിലെ 44-ാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. ആ ആയത്തിലുള്ളത് എന്താ അറിയാം, ഫലം മാനസൂമാ ദുക്കിറൂബി, അല്ല പറയണം, അവരോട് നാം കൽപ്പിക്കപ്പെട്ട കാര്യം അവർ മറന്നു, അതവർ മറന്നപ്പോൾ ഫത്തഹിന അലൈഹി അബ്വാബ കുല്ലി ഷൈൻ, എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്തു. അള്ളാനെ ധിക്കരിച്ചപ്പോ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തു എന്നാ പറയണത്, മനസ്സിലുണ്ടോ? അവരോട് എന്താണോ ഉത്ബോധിപ്പിക്കപ്പെട്ടത് അതവർ മറന്നപ്പോ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ മലക്കെ തുറന്നിട്ട് കൊടുത്തു. അങ്ങനെ ഹത്തൈദ ഫരിഹു ബിമാ ഊത്തു അഹദനാഹും ബഗത, അങ്ങനെ അവർ ആ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു അവരെന്ത് ചെയ്തു, പെട്ടെന്ന് പിടികൂടി, ഫൈദാഹും ഉബിലിസൂൻ, അപ്പോൾ അവർ നിരാശരായി തുറന്നു. അങ്ങനെ അതിലിങ്ങനെ മതി മറന്ന് ജീവിക്കുകയാണ്, അള്ളാഹുവരെ പെട്ടെന്നുകൊണ്ട് ശിക്ഷിച്ചു, ശിക്ഷ കൊണ്ട് പിടികൂടി, അപ്പോൾ അവർ നിരാശരായി തീർന്നു എന്നുള്ള ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഒരു മനുഷ്യന് അയാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുക, അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി കൊടുക്കുക, നീട്ടി നീട്ടി കൊടുക്കുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുക. അയാൾ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും, അപ്പൊ അയാൾക്ക് അതിനനുസരിച്ച് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും, ഒരൊറ്റപ്പെടുത്തരുത്. പിന്നെ അയാൾക്ക് കൊതറി മാറാൻ കഴിയില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് കൊതറി മാറാൻ കഴിയില്ല. അപ്പൊ ഇതിന് ഇസ്തിദ്റാജ് എന്നാണ് യഥാർത്ഥത്തിൽ പറയാം. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ ഷറഹ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ റായിത്തല്ലാ, നീ കണ്ടാൽ ഒരാളെ, അള്ളാഹു ഒരു മനുഷ്യൻ യുതാബിയു അലൈക നിയാമഹു, അവന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുന്നത് കണ്ടാൽ, വഅന്ത മുഖീമുൻ അലാ മആസിഹി, എന്നാൽ നീ തെറ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, ഫഹദർഹു, ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ പേടിക്കണം, ആ അനുഗ്രഹത്തെ നീ ഭയപ്പെടണം. ആര് പറയാണ്? ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, സലഫുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾ നിരന്തരമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അയാൾക്ക് നിയമത്തുകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക എങ്കിൽ, ഫഹദർഹു, ആ കിട്ടുന്ന നിയമത്തിനെ നീ പേടിക്കണം, അതിന് നീ ഭയപ്പെടണം. കാരണം ഫൈനമാഹു ഇസ്തിദ്റാജ് മിൻഹു, അതെന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ അള്ളാഹ് നീട്ടി നീട്ടി ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കും, അവസാനം അവരതിൽ മുഴുകുമ്പോൾ അള്ളാഹ് ഒരൊറ്റ പിടുത്തം പിടിക്കും, ആ പിടുത്തത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു പിടുത്തം. അപ്പോ നമുക്ക് ദുനിയാവിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നല്ലതാണെന്നുള്ളത് ആളാണെന്നുള്ളത് തെളിവല്ല. നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതെല്ലാം അള്ളാഹ് അത് മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? ഫൻസാവും അംഫുസവും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതൊരു അദാബാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ആ ഒരു പോയിന്റിലേക്കാണ്, നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു ദർസ് നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, വേറെ എല്ലാ പരിപാടികളിലും കൃത്യമായിട്ട് നമ്മൾ പ്രസന്റ് ആകുന്നുണ്ടെങ്കിൽ, ഫൻസാഹും അംഫുസവും, നാളെ പരലോകത്തിലേക്ക് വേണ്ട അമലുകൾ ചെയ്യുന്നതിന് അള്ളാഹ് അവരെ മറപ്പിച്ചു. മറന്നു എന്നല്ല, അവരെ അള്ളാഹ് മറപ്പിച്ചു, മനസ്സിലാണ്ടോ? ഇതെല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഇത് ഏത് കാര്യമാണെങ്കിലും, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഹദീസ് പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും, നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ജമാഅത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഗൈബത്ത് നമീമത്ത് ഇങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും, പലിശന്റെ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു തന്നെ അർപ്പിച്ച നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് അറിയുന്നില്ല, ഇതൊരു അദാബാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഏത് ഖൈറുകളാണെങ്കിലും ഏത് പുണ്യകർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത്, ഇത് യയോഹലദീനാമനോ തഖുല്ലാ വൽതന്നു നഫ്സുമാ ഖദ്ദമത് ലിഗദീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നാളെ പരലോകത്തിലേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് തോബ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് റമദാൻ എന്നുള്ളത്. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.